കുറ്റമില്ലാത്ത രക്തംചിന്നുമാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അവരുടെ നടപ്പിന് ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവയിൽ നടക്കുന്നവൻ ഒരുത്തനും സമാധാനം അറിയുകയില്ല. ബാറിക്കുമോർ. സംഖ്യാപുസ്തകം 21:4-9. പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റി പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു. ഞങ്ങൾ യഹോവയ്ക്ക് നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമരം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തര ഇസ്രയേൽ മക്കൾ പുറപ്പെട്ട ഓബോത്തിൽ പാളയമിറങ്ങി. ബാറയ്ക്കുമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13:10-17 വാക്യങ്ങൾ. ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായൊരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടൊന്നു വരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചോൾവേൻ. ശബത്തിൽ അരുതേ എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തന്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. ബാറയ്ക്കുമോർ. 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവിൽ ഉൾക്കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചെറുകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവനെ ഉത്തരമള്ളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷ അവനെ കാണിച്ചു കൊടുക്കും. പാറയ്ക്കുമോ 39-ാം സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടനെ മുമ്പിലിരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഓമനായിരുന്നു. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. എന്റെ ഉള്ളിൽ ഹൃദയത്തിനെ ചൂടുപിടിച്ചു. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവിടുത്തെ സംസാരിച്ചു. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീ എന്റെ നാളുകളെ നാലുവിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെ മെറുനിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കിൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുത്. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴു പോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനൊരു ശ്വാസമത്രേ ആകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണു നീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയും ആകുന്നുവല്ലോ. ഞാനിവിടെ നിന്ന് പോയില്ലാതെ ആകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
പരിശുദ്ധൻ 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 വിവരങ്ങളിൽ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി കർത്തൃസന്നിധിയിൽ താഴ്മയോടുകൂടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും പ്രത്യേകിച്ച് അസ്വസ്ഥതകളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ലോകം മുഴുവൻ അതിദാരുണമായ ഭയാനകമായ അസ്വസ്ഥതകളോടുകൂടി നടന്നു പോകുമ്പോൾ ശാന്തമായി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മനസ്സ് ഉത്ഥിതനായ കർത്താവിന്റെ ഉന്നതങ്ങളിലേക്ക് നോക്കി നമ്മെ തന്നെ ശാന്തമായി അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും ഒരുക്കി തന്ന തമ്പുരാനെ നമുക്ക് സ്തുതിച്ച് പുകഴ്ത്താം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭമിടുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞങ്ങളെല്ലാവരും വിവിധ സ്ഥലങ്ങളിലാണ് എങ്കിലും ഈ ശുശ്രൂഷയിൽ വന്ദ്യം മാമനച്ചനും ഐസക്കച്ചനും ബിജോയച്ചനും ഡോക്ടർ വി സി വർഗീസൊക്കെയും ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ബോധ്യം. അതുപോലെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെയും വളരെ ആത്മാർത്ഥമായിട്ട് ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയ സ്നേഹിതരെയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്കെല്ലാം ഇടയായി തീരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സുവിശേഷ ഗീതങ്ങളിലെ ഒരു കൃത്യമായ നമ്പർ എടുത്ത് പാടത്തക്കാവുന്നുള്ളൊരു ക്രമീകരണം ഇല്ലാത്തതുകൊണ്ട് നമുക്കെല്ലാവരോടും ചേർന്ന് പ്രാർത്ഥന കേൾക്കണമേ, കർത്താവെ എൻ യാചന നൽകണമേ എന്നുള്ള ഗീതം ദൈവം മുമ്പാകെ സമർപ്പിക്കാം. നമ്മൾ സാധാരണ ജോയിൻ ചെയ്യുന്ന ഒരു നമ്പറിലല്ല ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അതിന് ചില സാധാരണ ഉപയോഗിക്കുന്ന നമ്പറുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് മറ്റൊരു നമ്പർ ഈ ഫോണിൽ ഉപയോഗിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് അസൗകര്യമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ സംഭവിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. നമ്മളിങ്ങനെയൊക്കെയുള്ള നമ്പറുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. കഴിവതും മാക്സിമം അത് നല്ല രീതിയിൽ പരിഹരിച്ചുകൊണ്ട് അടുത്ത ആഴ്ചകളിൽ മുന്നോട്ട് പോകാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള ഗീതം ദൈവം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടാവുന്നതാണ്. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഉദലം തന്നിലില്ലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാ, വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയാകട്ടി എനിക്കു നീ പുത്രത്വം തന്നതിനാ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ. പ്രത്യനാനേകരിൽ പ്രാർത്ഥന കേട്ടു നീ, പ്രത്യാരാനേകരിൽ പ്രാർത്ഥന കേട്ടു നീ. ഉത്തരം നൽകിയതോ സത്യാദരം തൃപ്പാദം തേടിടുന്നേ, അത്യാദരം തൃപ്പാദം തേടിടുന്നേ. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. കള്ളന്റെ യാചന കേട്ടുള്ള ലിംഗനിൽ, കള്ളന്റെ യാചന കേട്ടുള്ള ലിംഗനിൽ, തുല്യമില്ലാതയോർത്തിതാവന്നേ നല്ലവനേ സദയം, ഇതാവന്നേ നല്ലവനേ സദയം. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ എൻ യാചന നൽകണമേ, കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ എൻ യാചന നൽകണമേ. യേശുവിൻ മൂലമൻ യാചന കേൾക്കുമൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമൻ. ആശയിൽ കെഞ്ചിടുന്നേ അല്ലാതെങ്കിൽ ലേശവും നന്മയില്ലേ, അല്ലാതെങ്കിൽ ലേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ യാചന നൽകണമേ, കർത്താവേ യാചന നൽകണമേ. ഹലോ മാമനച്ചൻ, പാർക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യമുതലെന്നേക്കും തന്നെ
ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന പരവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ
പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനേ
നീ പരിശുദ്ധനാകുന്നു,
മരണമില്ലാത്തവനേ
നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ
കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം. കർത്താവേ നമസ്കാരം, ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി,
കർത്താവേ
നിനക്ക് സ്തുതി. പാപികളായ കടിയാരോട് കരുണ ചെയ്യുന്നു.
രാജാവേ നിനക്ക് സ്തുതി.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദുഷ്ട മനുഷ്യർ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നോട് നാല് രാജ്യശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ.
അറിഞ്ഞറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ
വാഴ്ത്തപ്പെട്ടവളാകുന്നു.
ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും ദൈവം തമ്മിലവിടെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
സർവശക്തനും കാരുണ്യവാനുമായ കർത്താവേ, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം
പാറയ്ക്കുമോർ കുറ്റമില്ലാത്ത അധിപതിയും മനുഷ്യരെ സ്നേഹിക്കുന്നവരുമായ രക്ഷകനോട് കഷ്ടാനുഭവത്താലേയും വെടിപ്പുള്ള നോമ്പാലയും നാം പ്രാർത്ഥിക്കണം. നോമ്പാലയും നമസ്കാരത്താലേയും തന്നെ അപേക്ഷിക്കുന്ന നിലവായക്കാരുടെ നിരപ്പായ പ്രകാരം നമ്മോട് നിരപ്പാകുവാൻ ന്യായമാകുന്നു. അനുതാപത്തിന്റെ പൂർണ്ണമായ അപേക്ഷയിൽ മടിക്കാത്തവനും അനുദപിക്കുന്നവർക്ക് സഹായിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവെ, നീ കൃപ ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. തിന്മയിൽ നിന്നൊഴിഞ്ഞ് വെടിപ്പുള്ള ഹൃദയത്തിന്റെ പൂർണ്ണതയോട് നോമ്പു നോൽക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ദൈവത്തിലെല്ലാ സമയവും രഹസ്യമായും പരസ്യമായും ശുശ്രൂഷ ചെയ്യപ്പെടുവാൻ ശുദ്ധവളാലയമായി ചമയപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നോമ്പിന്റെ അനുകൂലത്തിനും ഞങ്ങളുടെ പ്രാർത്ഥനാനുസരണത്തിനുമാകണമേ. നിന്റെ മനോഗുണത്താൽ ഞങ്ങളോട് നിരപ്പായി കൃപയാല ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സഭയിൽ തമ്മിൽ സ്നേഹിക്കുന്നവന് തന്റെ കൽപ്പനയുടെ പൂർത്തിയാകുന്നു. എന്നാൽ ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുന്നവനും വൈരാഗ്യവും പൈശൂചനയും നിറഞ്ഞിരിക്കുന്നവനുമുണ്ട്. മദ്യപാനത്തിൽ നിന്ന് ഒഴുകി രഹസ്യത്തിൽ തന്റെ സഹോദരനെ കൊല്ലുകയും ചെയ്യുന്നവനുമുണ്ട്. ഞങ്ങളുടെ രക്ഷക്കായിട്ട് ജടം തിരിച്ച് ശുദ്ധമുള്ള നോമ്പ് നോറ്റൊന്ന് അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങൾ നോമ്പ് തോറ്റ അനുഗ്രഹങ്ങളെ യാചിപ്പാനും അനുദവിപ്പാനും പാപമോചനം പ്രാപിപ്പാനും ഞങ്ങളെ നിയോഗ്യന്മാരാക്കണമേ. സകല തിന്മകളിൽ നിന്നും വഞ്ചനയിൽ നിന്നും വ്യാജത്തിൽ നിന്നും ഉപേക്ഷിച്ച് മുഖപ്രസ്തുതത്താലെ നാം പറയണം. കർത്താവ്, കൃത ചെയ്ത് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ ലോകത്തു നിന്ന് നിത്യവഴിക്ക് തണ്ണീർ കൂടിയ സമ്പാദിക്കുകയും ഭയങ്കര ദിവസത്തിൽ മഹത്തുള്ള വസ്ത്രങ്ങളെ സമ്പാദിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നവന് ഭാഗ്യം. മേശക്കിരിക്കുന്നവരെ കാണുവാൻ മണവാളൻ മഹത്വത്താൽ വരുമ്പോൾ ഇവൻ പ്രവേശിച്ചു വരുന്ന ഭവനത്തിൽ സന്തോഷത്തോടെ ഇരുന്ന് സ്തുതി പാടും. കർത്താവ്, സുവിശേഷത്തിൽ വലുത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്തു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, എനിക്ക് നിങ്ങൾ കുടിപ്പാൻ തന്നു. വിലങ്കിടത്തിൽ എന്നെ നിങ്ങൾ വന്നു കണ്ടു. എന്നെ നിങ്ങൾ സ്നേഹിച്ച് ലോകത്തെ നിങ്ങൾ ദ്വേഷിച്ചു. ഇതിനാൽ നിങ്ങൾ വന്ന മോക്ഷവും നിത്യജീവൻ അനുഭവിപ്പിൻ. ഭാവികളോട് കരുണ ചെയ്യുന്നവനായ കർത്താവേ, നിന്നെ ആവശ്യമുള്ള ദിവസത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അഴിഞ്ഞുപോകുന്ന സ്ഥല ദുർമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് പൂർണ്ണതയോടെ നോമ്പു നിൽക്കുന്നവർക്ക് ഭാഗ്യം. അവർക്ക് ഏതന്റെ പറദീസായിൽ മണമറയും മോക്ഷവും കാക്കപ്പെട്ടിരിക്കുന്നു. ഏലിയ 40 ദിവസം നോമ്പു നോറ്റു. അഗ്നിത്തേറിൽ സ്വർഗത്തിലേക്ക് ഏറിയത് നോമ്പ് നോൽക്കുന്നവൻ സദാനേരവും സ്വർഗത്തിലാകുന്നു. മേലുള്ളവരുടേതും താഴെയുള്ള ശരണവുമായ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേലിൽ അവിടെ നിന്ന് അനുഗ്രഹം ചെയ്യുമാറാകണമേ. ആമീൻ. കർത്താവിൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, പ്രിയ വൈദിക സഹോദരങ്ങളെ, ആമുഖത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവൻ ഭയത്തിൽ കൂടി പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നാമും ആ ഒരു പ്രതിബദ്ധത്തിന്റെ ഭാഗമാണെങ്കിൽ തന്നെയും അല്പസമയം ഈ സമയം മാറ്റി നിർത്തി കർത്തൃസന്നിധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാനും ഈ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്ന പ്രതിബന്ധം നീങ്ങി തമ്പുരാന്റെ കൃപയും കരുണയും ഈ ലോകത്തിൽ വർഷിച്ചുകൊണ്ട് നമ്മുടെ അനുതാപത്തിന്റെ കണ്ണീര് സ്വീകരിച്ച് നമ്മളെ ഈ പ്രപഞ്ചത്തെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരവസരം കൂടി ലഭ്യമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ താഴ്മയോടും വിനയത്തോടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ഞാൻ ആമുഖമായിട്ട് എല്ലാവരോടും ഒരു ക്ഷമാപണം നടത്തുന്നത്, നമ്മൾ നിരന്തരമായി ഉപയോഗിക്കുന്ന നമ്പറുകൾ ഇങ്ങനെ ഈ ടെലിഫോൺ കോളുകളുടെ കോൾ നമ്പർ മാറി മാറി വരുന്നതുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുന്നുണ്ട്. ഞാൻ ഈ ഫോണിൽ ഇപ്പോഴും ഉപയോഗിക്കുമ്പോൾ തന്നെ ധാരാളം ആളുകൾ എന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ഇത് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പ്രയാസം പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ കോള് കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ
ഞാനിപ്പോ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തടസ്സമാകും, അതുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല. അത്രമാത്രം ധാരാളം ആളുകൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ട്, ഇതിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വന്നുപോയ ആ ഒരു പ്രതിബന്ധത്തെ, ഒരു പ്രതിസന്ധിയെ ഞാൻ പ്രത്യേകമായിട്ടുള്ള എന്റെ ക്ഷമാപണം നടത്തുകയാണ്. കഴിവതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊണ്ടുപോകാനായിട്ട് മാക്സിമം ശ്രമിക്കാം എന്ന് ഈ സമയത്ത് സ്നേഹത്തോട് ഉറപ്പിക്കുകയാണ്. നമ്മള് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഇന്ന് പാതി നോമ്പ് ദിനമാണ്, നമ്മുടെ നോമ്പിന്റെ മധ്യ ദിവസമായിട്ടാണ് നമ്മളതിനെ കാണുകയും ഈ ദിനത്തെ ആദരിക്കുകയും ചെയ്യുന്നത്. പാതി നോമ്പ് എന്ന് പറയുന്ന ഒരു ദിനം നമുക്കില്ലെങ്കിൽ തന്നെയും നമ്മൾ ഈ ഒരു ദിനത്തെ പ്രത്യേകമായിട്ട് കാണുന്നത് തുറന്നുള്ള ദിനങ്ങളിൽ ക്രൂശിലെ നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാനുമാണ്. നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങൾ അവരുടെ സ്വർഗീയ കനാനിലേക്കുള്ള പ്രയാണത്തിൽ ദൈവസന്നിധിയിൽ അവർ ചെയ്ത ചില പിഴകളും അവരുടെ വാക്കുകളിൽ പ്രവർത്തനങ്ങളും ഉണ്ടായ ചില പരാധീനതകളും പെറുപിറുപ്പൊക്കെ മൂലം ദൈവം കോപിഷ്ടനാവുകയും അവരെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ദൈവകോപത്തിന്റെ പ്രതിഫലമായി സർപ്പത്തിന്റെ വിഷമുള്ള സർപ്പത്തിന്റെ ദംശനമേറ്റ് ധാരാളം ആളുകൾ മരണമടയുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കോപം അസംഖ്യമായി തന്റെ പ്രിയ മക്കള് മരണപ്പെടുന്നത് കണ്ട മോശ ദൈവസന്നിധിയിൽ കണ്ണുനീരോട് നിലവിളിക്കുകയും അങ്ങനെ മോശയുടെ കണ്ണുനീര് ദൈവം കണ്ടു. ആ പാമ്പിന്റെ കടിയേറ്റ് മരണപ്പെട്ട ജനങ്ങള് പുതുജീവൻ പ്രാപിപ്പാനായിട്ട് ഒരു പിത്രസർപ്പത്തെ ഉയർത്തി ആ പിത്രസർപ്പത്തെ നോക്കുന്നവരൊക്കെയും പുതുജീവൻ പ്രാപിക്കും എന്ന് പറഞ്ഞ് മോശയെ ഫലമേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മോശ ദൈവ നിയോഗ പ്രകാരം അങ്ങനെ പിത്രസർപ്പത്തെ ഉയർത്തുകയും സർപ്പ ദംശനേറ്റ ആളുകള് പിത്രസർപ്പത്തെ നോക്കി ജീവൻ പ്രാപിക്കുന്ന വലിയൊരു സംഭവത്തെ നമ്മള് ആധാരമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പാതി നോമ്പ് നമ്മൾ നടത്തുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങൾ പാപം ചെയ്ത ഇസ്രായേൽ ജനങ്ങൾ പിത്രസർപ്പത്തെ നോക്കി ജീവൻ പ്രാപിച്ചതുപോലെ നിർജീവമായ കുരിശിൽ കർത്താവ് മരിച്ചു, ആ കുരിശ് ജീവൻ പ്രാപിച്ചു. ആ കുരിശ് ജീവനുള്ള കുരിശിലേക്ക് നോക്കി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിതത്തെ, ആ ജീവിതത്തിന്റെ പ്രയാണങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വലിയ വിളിയാണ്, ഒരു ആഹ്വാനമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചടിവോടുകൂടി നമുക്ക് ഈ പാതി നോമ്പ് ശുശ്രൂഷകളെയൊക്കെ നമുക്ക് ആദരിക്കുകയും ആ വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ സംബന്ധിക്കുന്ന എല്ലാ ആളുകൾക്കും പാതി നോമ്പിന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഈ സമയത്ത് അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് മലങ്കര സഭയിലെ ഏറ്റവും അറിയപ്പെട്ട സുപ്രധാന കൺവെൻഷൻ പ്രസംഗകനായ ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനാണ്. പക്ഷെ അച്ഛനെ അറിയാത്തവരാരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കും അച്ഛൻ ഒരു മറന്നുപോയ ആളല്ല. അദ്ദേഹം എപ്പോഴും ഈ ഏതെങ്കിലും കാലത്ത് ഈ അമേരിക്ക സന്ദർശിക്കുമ്പോഴൊക്കെയും ഈ യോഗത്തിൽ സംബന്ധിക്കുകയും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് കരുത്തേറുന്ന നല്ല വാക്കുകൾ, നല്ല വചനം പറഞ്ഞ് നമ്മളെ ഫലപുഷ്ടമാക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്. ഈ അടുത്ത നാളുകളില് ഹ്യൂസ്റ്റൺ ഏരിയ കൺവെൻഷന് നേതൃത്വം നൽകുവാനും അതുപോലെ തന്നെ ഡെട്രോയിറ്റ് പള്ളിയില് കൃഷാനുഭവാഴ്ചയോടനുബന്ധിച്ച് ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാനും പള്ളികൾ പ്രത്യേകം ക്ഷണിച്ച് അച്ഛൻ ഈ അമേരിക്കയിൽ കടന്നു വന്നതാണ്. പക്ഷെ ലോകം മുഴുവൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിപത്തിന്റെ ഒരു ഭാഗം അച്ഛനും അനുഭവിക്കേണ്ടി വന്നു പറഞ്ഞാൽ ഈ പള്ളികളിലൊക്കെ കൺവെൻഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം ഇതിനുള്ള നമുക്കറിയാം. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനം നിർവഹിക്കാനായിട്ട് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാടിയും കൂടാതെ അച്ഛൻ സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മോഹൻ ജോസഫിനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവമാ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ തിരുവനന്തപുരം ധ്യാനം നിർവഹിക്കുന്നതാണ്. ലോകത്തിലേകയാശ്രയം എന്നേഷ് മാത്രം രോഗങ്ങൾ ഏറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി എന്നും നിന്നെ വാഴ്ത്തിപ്പാടും. എനിക്ക് തോന്നുന്നു ലോകമനുഭവിക്കുന്ന ഈ പ്രതിസന്ധിക്ക് വളരെ കാലാനുസൃതമായ ഒരു ഗീതമാണ്. കാരണം ലോകം മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സമ്പത്തിലും സ്വത്തിലും ഒക്കെ ആശ്രയം കണ്ടെത്തുമ്പോൾ ഇതൊന്നുമല്ല സമാധാനം നൽകുന്നത്, ഇതൊന്നുമല്ല ശാശ്വതമായ സന്തോഷം പകരുന്നത്, അത് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വിചാര തലങ്ങളിലേക്ക് പ്രപഞ്ച മനസ്സിന്റെ നമസ്സിനെ ഉണർത്തുന്ന, ഉയർത്തിക്കാട്ടുന്ന, ഉയരങ്ങളിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗീതമാണ് ഇത്. ഈ ഗീതം ആലപിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം.
ലോകത്തിലേകയാശ്രയം എന്നേശുപാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ മാറായിണ്ടി മരുവിൽ സാരമില്ല, മാറായിൽ നാഭരമേറ്റു മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ. മാറാമധുരമാക്കിടും, മാറാമധുരമാക്കിടും ലോകത്തിലെ ോകങ്ങളേറി വന്നാലും ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഏറ്റം ക്ലേശം നിറഞ്ഞ ഇരുപ്രയിൽ താങ്ങിടും, സ്നേഹം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൺശക്തിയാലെ നിത്യവും, വിൺശക്തിയാലെ നിത്യവും ലോകത്തിലേകയാശ്രയം എന്നേച്ചു മാത്രം ശോകങ്ങളേറി വന്നാലും നേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാവിന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകളിലേക്കു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകളിലേക്കു ഞാൻ മാറുവാനാവതില്ലിനി, മാറുവാനാവതില്ലിനി ലോകത്തിലേകയാശ്രയം ശുഭദ്രം. ശ്ലോകങ്ങളേറി വന്നാലും വിശ്വാസക്കപ്പൽ വാഴുമോ ഈ ഉലകിൽ ഈ സ്ഥാനമൂലനേറുന്നേ, ആശ്വാസം നൽകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസദായക പ്രിയ, വിശ്വാസദായക പ്രിയ ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും.
തിരുവചന ധ്യാനത്തിനായി വന്നിയ മോഹൻ ജോസഫത്തിനെ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. വളരെ സ്നേഹവും ബഹുമാനവുമുള്ള രാജേഷജ്ഞൻ ഈ തിരുവചന പ്രാർത്ഥന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ക്രിസ്തുലനാമത്തിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളോട് ചേർന്ന് പങ്കുകൊള്ളുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു എന്നുള്ളതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും. പരിശുദ്ധ നോമ്പിന്റെ പാതി ബുധൻ എന്നറിയപ്പെടുന്ന ദിനത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. ദേവാലയ മധ്യത്തിൽ വിശുദ്ധ കുരിശു നാട്ടി കർത്താവിന്റെ കഷ്ടാനുഭവത്തിലേക്കും മരണത്തിലേക്കും പുനരുദ്ധാനത്തിലേക്കുമുള്ള യാത്ര കുറെ കൂടെ കൃത്യതയും സൂക്ഷ്മതയും ഉള്ളതാക്കി മാറ്റുന്ന ധന്യമായ ദിവസമാണ്. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ കുരിശിന്റെ സാന്നിധ്യം പ്രാധാന്യം പ്രത്യേകം വിവരിക്കേണ്ടതില്ല. കുരിശിലേക്ക് നോക്കിയാണ് നമ്മുടെ യാത്ര. പാട്ടുകാരൻ പാടുന്നത് പോലെ, യാത്ര ചെയ്യും ഞാൻ കുരിശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും എൻ രക്ഷകനായി അന്തിശ്വാസം വരെ. ഒരു പ്രദക്ഷിണം പോകുമ്പോ അഥവാ റാസ പോകുമ്പോ ഏറ്റവും മുമ്പിൽ കുരിശ്, അതിന്റെ പിന്നിലാണ് ഭക്തജനങ്ങൾ അണിനിരക്കുക. ഒരു ആരാധന നടത്തുമ്പോ ത്രോണോസിന്റെ കേന്ദ്രഭാഗത്ത് വിശുദ്ധ കുരിശ് വെച്ചാണ്, ആ കുരിശിലേക്ക് നോക്കിയാണ്, കുരിശാണ് ബലിപീഠത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് കണ്ടുകൊണ്ടാണ് ആരാധന നാം നിർവഹിക്കുക. ഒരു ദേവാലയം പണിയുമ്പോൾ അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നത് കുരിശാണ്. അതുകൊണ്ട് തന്നെ കുരിശിന്റെ പ്രാധാന്യം ആരാധനാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എത്ര ശ്രേഷ്ഠമാണ് നമുക്കറിയാം. വിവാഹ കൂദാശയിൽ വധുവരന്മാരെ ഒരു കുടുംബത്തിന്റെ നായകനും നായികയുമായി അവരോധിക്കുന്നതും കുരിശ് അണിയിച്ചുകൊണ്ടാണ്. കുരിശ് വലിയൊരു അഭയവും ആശ്രയവും സമാധാനവും ശാന്തിയും കഷ്ടതകളുടെ മേലുള്ള ഞെരുക്കത്തിന്റെ മേലുള്ള വിജയത്തിന്റെ പ്രതീകവുമായിട്ടാണ് നാം കാണുക. അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂസിൽ അല്ലാതെ പ്രശംസിപ്പാനിട വരരുത് എന്ന് പറയുന്ന വാക്യം ഗലാത്യർ 6:14 പൗലോസ് പറയുകയാണ്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ പ്രശംസയാണ്, നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മെ വഴി നടത്തുന്ന അനുഗ്രഹീതമായ പ്രതീകമാണ് കുരിശ്. ഈ കുരിശ് നാട്ടുന്ന കർമ്മത്തിന്റെ പശ്ചാത്തലം പിതാക്കന്മാർ വിവക്ഷിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ, അതായത് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്ന വാക്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ആചാരം ക്രമീകരിച്ചിട്ടുള്ളത്. മോശ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പിത്തള സർപ്പത്തെ, താമ്ര സർപ്പത്തെ ഉയർത്തുന്നത് പോലെ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കും വേണ്ടി കാൽവറയുടെ മുകളിൽ ഉയർത്തപ്പെട്ട അരുമ രക്ഷകനായ ക്രിസ്തുവാണ് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാനം. സംഖ്യാപുസ്തകം 21:1 മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നത്. അതിലൊരു വാക്യം ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. സംഖ്യ 21:7 ആകിയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ ജനം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. സർപ്പം അവരെ കടിക്കുക, കനാൻ നാട്ടിലേക്കുള്ള യാത്ര, മരുഭൂമിയുടെ പ്രയാസങ്ങൾ, അതിന്റെ നടുവിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തമാണ് സർപ്പത്തിന്റെ ദംശനം. എന്നാൽ ഇത് അപ്രതീക്ഷിതം എന്ന് പറയാനൊക്കില്ല. 4:5-6 വാക്യങ്ങളിൽ അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു, ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ല, ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. വാസ്തവത്തിൽ അവരുടെ ദുരിതം, അവരുടെ വേദന ആകസ്മികമായിട്ട് സംഭവിക്കുന്നതല്ല, അപ്രതീക്ഷിതമല്ല. ദൈവത്തിനെതിരെ മോശയ്ക്കും വിരോധമായി അവർ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അപ്പമില്ല വെള്ളമില്ല എന്ന് പറയുന്ന ജനത്തിന്റെ വാക്ക് ദൈവത്തെ അങ്ങേയറ്റം വിഷമിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. എന്താ ഈ സാരമില്ലാത്ത ആഹാരം? ഇത് മന്നയെ കുറിച്ചാണ് അവർ പറയുക. ദൈവം മരുഭൂമിയിൽ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുത്ത സമൃദ്ധിയുടെ പ്രതീകമാണ് മന്ന. പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ മന്ന കഴിച്ച് ഇസ്രായേൽ ജനം പറയുന്ന അഭിപ്രായം, മന്ന കൊത്തമ്പാലരിയുടെ ആകൃതിയുള്ളതും തേൻ കൂട്ടിയ ദോശയോട് ഒത്ത രുചിയുള്ളതുമാണ് എന്നാണ്. അപ്പോ ഒന്നുമില്ലായ്മയുടെ നടുവിൽ മന്ന ലഭിച്ചപ്പോ ആ മന്നയെ കുറിച്ച് അവർ പറഞ്ഞ അഭിപ്രായം, ഇതുപോലെ രുചികരമായ ഒരു ആഹാരം ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന. അന്ന് മന്ന അവർക്ക് കൊള്ളാമായിരുന്നു, അന്ന് അവരുടെ രക്ഷയ്ക്ക് മന്ന അനിവാര്യമായിരുന്നു, വേറൊന്നും കിട്ടാതിരുന്നപ്പോ മന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീടുള്ള അവരുടെ യാത്രയിൽ അവർക്ക് മടുപ്പായി, അവർക്ക് വെറുപ്പായി. മന്നയെ കുറിച്ച് അവർ പറയുന്നത് നിസ്സാരമായ, സാരമില്ലാത്ത ആഹാരം എന്ന് പറയുമ്പോ നിസ്സാരമായ ആഹാരം, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരു കാലത്ത് വലിയ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ, ഏറ്റവും ഗൗരവമായി കണ്ട, അതാണ് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതം, അതുണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നിന്ന് ഇതിനെ നിസ്സാരവൽക്കരിച്ച ജനത്തിന്റെ മനസ്സാണ് ദൈവത്തെ വേദനിപ്പിച്ചത്. അഗ്നിസർപ്പത്തിന്റെ കടിയേൽക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയത് അവിടാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ജനം അവരുടെ വൈഷമ്യങ്ങളുടെ നടുവിൽ അവർ മോശയോട് പറയുന്നു, അഗ്നിസർപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കണം. അതായത് നമ്മുടെ വൈഷമ്യങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിൽ നമുക്കും ഇതുപോലൊരു വീണ്ടു വിചാരം ഉണ്ടാവേണ്ടത് ആവശ്യം. ഒരുപക്ഷെ നമ്മുടെ കുറ്റം കൊണ്ടാകണമെന്നില്ല ദുരിതങ്ങൾ വരുന്നത്, നമ്മുടെ പാപങ്ങൾ ഹേതുവായിട്ടാകണമെന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടനെ കുറിച്ച്, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു എന്ന് ചോദിക്കുമ്പോ, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോ ഒരാളുടെ പാപം കൊണ്ടാകണമെന്നില്ല, പക്ഷേ ദുരിതങ്ങളും ദുരന്തങ്ങളും ഒരു വീണ്ടും വിചാരത്തിലേക്ക് നമ്മെ കൊണ്ട് എത്തിക്കേണ്ടതാണ്. നമ്മുടെ പോയ കാലത്തെ അനുഭവങ്ങളെ കുറിച്ച് ഒരു തിരിച്ചറിവ്, അതായത് ഒരു കാലത്ത് നമുക്കെല്ലാം എല്ലാം ആയിരുന്നതിനെ നാം വളർച്ചയുടെ പുരോഗതിയുടെ അഭിവൃദ്ധിയുടെ കാലത്ത് അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് എടുക്കുവാനുള്ള, അത് വീണ്ടെടുക്കുവാനുള്ള അവസരങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളർച്ച, നമ്മുടെ പുരോഗതി, നമ്മുടെ അഭിവൃദ്ധി നാം ശാന്തമായി ധ്യാനിക്കുമ്പോൾ ഇതിന് കാരണമായിട്ട് നിന്ന ചില നിസ്സാരമെന്ന് ഇന്ന് നമുക്ക് തോന്നുന്ന ചില മുഖാന്തരങ്ങളുണ്ട്. നമ്മുടെ പഴയ ഗതികേടിന്റെ പ്രയാസങ്ങളുടെ കഷ്ടതരമായ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കാമ്യമായിട്ട് കണ്ടിരുന്ന ഒരു സംഗതികൾ, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം, ഒരുപക്ഷെ നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളാകാം, അന്ന് നമ്മളെ വളരെ ശക്തമായി സ്വാധീനിച്ച് നമ്മെ നിലനിർത്തിയിട്ടുള്ള, നമ്മെ സഹായിച്ചിട്ടുള്ള കരങ്ങളാകാം. ഇവിടെ ദൈവം കൊടുത്ത അനുഗ്രഹത്തെ അതിശ്രേഷ്ഠമായി കണ്ടുകൊണ്ട് അതിനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയവർ ഇന്ന് അതിനെ, അനുഗ്രഹങ്ങളെ അവഗണിക്കുമ്പോഴാണ് ദൈവം അവരുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നത്, അവരുടെ പാളയം സ്വസ്ഥതയില്ലാത്തതായിട്ട് മാറുന്നത്. ഇന്ന് നമ്മളൊക്കെ ഒരു വലിയ വിപത്തിന്റെ നടുവിലാണ്. വാസ്തവം പറഞ്ഞാൽ ഇന്ന് എല്ലാ രാജ്യങ്ങളും എല്ലാ ജനതയും ഒരൊറ്റ വാക്കാണ് നാവിൽ നിന്ന് ഉച്ചരിക്കുക, കൊറോണ അല്ലെങ്കിൽ COVID-19. ഈ ഒരു വളരെ ദയനീയമായ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ സത്യത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുക. പണം കൊണ്ട് നേടാം എന്ന് നാം കരുതിയത്, വിദ്യാഭ്യാസം കൊണ്ട് നേടാം എന്ന് നാം വിചാരിച്ചത്, നമ്മുടെ കഴിവും സാമർഥ്യവും കൊണ്ട് വെട്ടിപ്പിടിക്കാം എന്ന് നാം കരുതിയതെല്ലാം ഇന്ന് നമുക്ക് ഒരു തിരിച്ചറിവ് നൽകുക. ഇതിലൊന്നും ഇതിനേക്കാൾ എല്ലാം പ്രധാനമാണ് ജീവൻ അഥവാ ജീവിതം. അതുണ്ടെങ്കിലേ ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ, ജീവനും ആരോഗ്യവും ഇല്ലെങ്കിൽ ബാക്കിയൊന്നിലും നമുക്ക് അഭിമാനിക്കാനോ ആശ്വസിക്കുവാനോ വകയില്ല. ആകയാൽ ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന നാം ഒരു വീണ്ടും വിചാരത്തിലേക്ക് വരണം. പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും, യഹോവ കൊടുത്ത നിബന്ധന അതാണ്. പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ വരാം, പിച്ചള സർപ്പമാണ് രക്ഷിക്കുന്നത്, താമ്ര സർപ്പമാണ് രക്ഷിക്കുന്നത്, മോശ ഉണ്ടാക്കിയ സർപ്പമാണ് രക്ഷിക്കുന്നതെന്ന്. അങ്ങനല്ല, ജനം ദൈവത്തിനെതിരായിട്ട് നിലപാടെടുത്തപ്പോഴാണ്, നിലകൊണ്ടപ്പോഴാണ് അവർക്ക് ശിക്ഷയുണ്ടായത്. ആ ദൈവത്തിനെതിരായിട്ട് നിന്ന ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്, സിമ്പലാണ് പിത്തള സർപ്പം. അത് ആകയാൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു എന്നുള്ളതിന്റെ ലക്ഷണം. പിത്തള സർപ്പത്തെ നോക്കുമ്പോൾ അവർ ദൈവകൽപ്പന അനുസരിക്കുന്നു, അത് അവരുടെ അനുഗ്രഹത്തിനായിട്ട് മാറുന്നു. ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന അവരെ തമ്പുരാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ ദുരന്തങ്ങളും എല്ലാ ദുരിതങ്ങളും ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ള അവസരങ്ങളാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ദൈവം അനുഗ്രഹിച്ച ദൈവത്തെ അവഗണിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാകാം. പ്രാർത്ഥനയിൽ അലംഭാവം ഉണ്ടാകാം. നമുക്കൊരു ആത്മാർത്ഥത നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസത്തിലും ഒക്കെ വന്നിട്ടുണ്ടാകാം. കാര്യങ്ങളൊക്കെ സുഗമമായി സ്വസ്ഥമായിട്ട് നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വഴിവിട്ട യാത്രയ്ക്ക് ദൈവത്തെ അറിയാത്ത അവിഹിതമായ പാപമംഗലമായ അനുഭവത്തിലേക്ക് പോയിട്ടുണ്ടാകാം. ഇതിൽ നിന്നെല്ലാം ഒരു തിരിച്ചുപോക്കിന് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് മടങ്ങാൻ, നമുക്ക് നമ്മുടെ കൂടെയുള്ളവരോടുള്ള സ്നേഹത്തിലേക്ക് മടങ്ങാൻ, നമ്മുടെ വൈരാഗ്യം, നമ്മുടെ സ്വാർത്ഥത, നാം നിർബന്ധം പിടിക്കുന്ന ഈ ലോകപരമായ കാര്യങ്ങളിൽ നിർബന്ധം പിടിച്ച് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം വിളക്കി ചേർക്കുവാൻ ഒരു വീണ്ടും വിചാരത്തിന്റെ നാളുകളായിട്ട് ഇത് പരിണമിക്കേണ്ടതാണ്. ഒരു നശിക്കലിന്റെ നശീകരണ അനുഭവത്തിലല്ല കോവിഡിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു വലിയ മരണകരമായ ഭീതി ഉണ്ടാവേണ്ട ആവശ്യമില്ല. മരിച്ച ആളുകൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും പ്രായാധിക്യമുള്ള ആളുകളും മറ്റെന്തെങ്കിലും രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന ആളുകളുമാണ്. അപ്പോ ഇതിന്റെ മരണസംഖ്യ താരതമ്യേന കുറവാണ് മറ്റ് അസുഖങ്ങളെ അപേക്ഷിച്ച്. എന്നാൽ ഈ ഒരു ആശങ്ക നമ്മളെ ഭീതിപ്പെടുത്തുകയല്ല, നമ്മളെ തകർത്തു കളയുകയല്ല, മറിച്ച് നമ്മളൊരു വീണ്ടും വിചാരത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ജീവിതം ഒന്നുകൂടെ ഉടൻ ചെയ്യുവാൻ, ശുദ്ധീകരിക്കുവാനുള്ള അവസരമായിട്ട് അതിനുള്ള മാർഗം പിച്ചള സർപ്പത്തിലേക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയുക. ദേവാലയ മധ്യത്തിൽ നാട്ടിയിരിക്കുന്ന കുരിശ് നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ അതിനെ വണങ്ങി അതിനെ മുത്തിയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുക. തിരിച്ചു പോകുമ്പോഴങ്ങനെ അപ്പോ ദ സെന്റർ ഓഫ് ദ വർഷിപ്പ് ബിക്കം ദ ക്രോസ്. ആ ക്രൂസ് ക്രൂസിൽ നോക്കിക്കൊണ്ട് തുടങ്ങുന്നു, ക്രൂസിൽ നോക്കി അവസാനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തെങ്കിലേക്ക് തിരിയണം. അത് നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടെ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെങ്കിലേക്ക് തിരിയുക എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിന്റെ വഴികൾ അനുസ്മരിക്കുക, ദൈവം നടത്തിയതിനെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, ഇനി കിട്ടണമെന്നുള്ള ആഗ്രഹവും ആർത്തിയുമായി ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് പകരം തന്ന ഈ ജീവിതത്തിനായി, തന്ന ആരോഗ്യത്തിനായി, തന്ന അനുഗ്രഹങ്ങൾക്കായി നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പരാതി, പരിഭവങ്ങൾ, പിറുപിറുപ്പ്, ഇത്തരത്തിലുള്ള ചിന്താഗതികളെ മാറ്റിക്കൊണ്ട് സ്തോത്രത്തിന്റെ സ്വരത്തോടെ ദൈവസന്നിധി നമുക്ക് നിൽക്കാം. ദൈവത്തെങ്കിലേക്ക് തിരിയുക. രണ്ട്, പാപത്തിൽ നിന്ന് മാറുക. നമുക്കൊക്കെ മാനുഷികമായിട്ട് അബദ്ധങ്ങൾ സംഭവിക്കാം. അറിഞ്ഞു വന്ന പാപം, അറിയാതെ വന്ന പാപം, സാഹചര്യങ്ങൾ പെട്ടുപോയ പാപമംഗലമായ അനുഭവം, ഇതിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക്. ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുമുമ്പിൽ തിന്മകൾ ചെയ്തു എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചുകൊണ്ടൊരു അനുതാപത്തിന്റെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് മടങ്ങുന്ന ഒരു പാപിയുടെ പ്രത്യക്ഷ ലക്ഷണമാണ് അനുതാപത്തിന്റെ മനസ്സ്. ആകയാൽ ആ അനുതാപം ഒരു യാഥാർത്ഥ്യമാക്കാം. നമുക്ക് മൂന്നാമത് നമ്മുടെ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ കോർത്തിണക്കാം. ഈ ലോകത്തിൽ പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ കുടുംബജീവിതത്തിലാകാം, സുഹൃത്ത് ബന്ധങ്ങളിലാകാം, രക്തബന്ധങ്ങളിലാകാം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ കോർത്തിണക്കാം. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരു രൂപാന്തരത്തിന്റെ ഭാവം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് വിപത്തിന്റെ നടുവിൽ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ എത്ര സുന്ദരമായ അനുഗ്രഹകരമായ ജീവിതമാണ് ദൈവം നമുക്ക് തന്നത് എന്ന് തിരിച്ചറിയാം. തിരുവചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 34 അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അവങ്കലേക്ക്, കാരണം ജീവൻ തന്നതവന, ജീവിതം തന്നതവന, അവങ്കലേക്ക് നോക്കി പ്രകാശിതരാകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈ വലിയ വിപത്തിന്റെ നടുവിൽപ്പെട്ടിരിക്കുന്ന അനേക ആയിരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ എല്ലാവരും ഒന്നായിത്തീരുക, ഏതാണ്ട് നോഹയുടെ പെട്ടകം പോലെ. നോഹയുടെ പെട്ടകം എന്ന് പറയുമ്പോൾ പുറത്ത് പ്രളയം, അകത്ത് നോഹയും കുടുംബവും എന്ന അവസ്ഥയാണ്. പുറത്ത് പ്രളയബാധിതമായ സാഹചര്യത്തിൽ നിന്ന് ദൈവം അവരെ രക്ഷിക്കുന്ന ഒരവസ്ഥ, ഒരു ഒരു ഏകീകരണ ഭാവം. സത്യത്തിൽ ഇന്ന് നമ്മൾ പുറത്താണ്, പ്രളയത്തിന്റെ നടുവിൽ എന്ന് പറഞ്ഞതുപോലുള്ള അവസ്ഥയെ, കൈയും കാലും വിട്ടടിക്കുക, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ എന്നുള്ള നിസ്സഹായത, എന്തെല്ലാം നിബന്ധനകളാണ്, അകന്നു നിൽക്കണം, പരസ്പരം തൊടാൻ പാടില്ല, ഒന്ന് ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അർത്ഥവാക്യം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കീപ് ദ ചെയിൻ എന്നുള്ളതായിരുന്നു. ബി, നമ്മൾ ആ ബന്ധങ്ങൾ നന്നാക്കുക, കുറെ കൂടെ ശക്തീകരിക്കുക, ചേർന്ന് നിൽക്കുക, ഒരുമിച്ചായിരിക്കുക, എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇന്നത്തെ ആപ്തവാക്യം ബ്രേക്ക് ദ ചെയിൻ എന്നുള്ളതാണ്. എത്ര സങ്കടകരമായ അവസ്ഥ, എവിടെയാണ് ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ശ്രേഷ്ഠത, പരസ്പരം ഇടപഴകാൻ കിട്ടുന്ന മനോഹരമായ അവസ്ഥയുടെ സവിശേഷത ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നമുക്കൊക്കെ ഒരുമിച്ചായിരിക്കാൻ കിട്ടുന്ന നാളുകൾ വളരെ കുറച്ച് മാത്രമാണ്. അതും അതൊരു ഗൗരവതരമായി നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ട വിഷയമാണ്. ആകയാൽ ഈ പിത്തള സർപ്പത്തെ ഉയർത്തുന്നതിനെ നിഴലായി കണ്ടുകൊണ്ട് നാം ഇന്ന് ദേവാലയ മധ്യത്തിൽ ഉയർത്തി നാട്ടിയ വിശുദ്ധ കുരിശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം, നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാം, നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കാം. കാരണം അവിടെ നമുക്കൊരു അഭയമുണ്ട്, അവിടെ നമുക്കൊരു ആശ്വാസമുണ്ട്. തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. തമ്പുരാൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് മാറ്റാവും. ചില അനുഭവങ്ങളിലൂടെ, പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുവാൻ ദൈവം ഒരുക്കുന്ന വഴിയാണ്. ഒരു ഒരു വലിയ രൂപാന്തരത്തിന്റെ സാധ്യത ഇവിടെ ഒരുക്കപ്പെടുക. പള്ളികളിൽ ആരാധന സ്വതന്ത്രമായി നടത്താൻ ഒക്കുന്നില്ല, പ്രാർത്ഥന യോഗങ്ങൾ നടത്താൻ ഒക്കുന്നില്ല, മറ്റ് ആളുകൾ കൂടിയുള്ള യാതൊരു സന്തോഷങ്ങളോ സന്താപങ്ങളോ സാധിക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥിതി എത്രയോ ഭയങ്കരമാണ്. പക്ഷെ അതിന്റെ നടുവിലും ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു ദൈവാംശമുണ്ട്. പള്ളിയിലെ ആരാധനയ്ക്ക് പോകാൻ ഒക്കാത്ത സാഹചര്യത്തിലും പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ അനുഭവത്തേക്കാൾ വലിയത് സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയണം. അതിന് വേണ്ടത് രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനയാണ്. മുട്ടിന്മേൽ നിൽക്കണം, മറ്റെല്ലാം മറക്കാം. നമുക്ക് നമ്മുടെ സുഖങ്ങള്, സന്തോഷങ്ങള്, സൗഭാഗ്യങ്ങളെല്ലാം മറന്ന് കണ്ണുനീരോടെ നിലവിളിച്ചുകൊണ്ട് മുട്ടിന്മേൽ നിൽക്കാം. സ്തോത്രം നശിക്കാൻ പോകുന്നു, അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അബ്രഹാമിന്റെ മധ്യസ്ഥത എത്രമാത്രം ശക്തമാണ്. എന്നിട്ടും സ്തോത്രം രക്ഷപ്പെട്ടില്ല എന്നുള്ളത് മറ്റൊരു ചരിത്രം. പക്ഷെ ലോത്തും കുടുംബവും രക്ഷപ്പെട്ടു. നമുക്ക് ദൈവസന്നിധി മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ കൊണ്ട് ലോകത്തെ ശിക്ഷിക്കരുത് എന്ന് ദൈവസന്നിധി നിലവിളിക്കാം. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരാകുവാൻ ഈ ദിവസത്തിന്റെ പ്രത്യേകതയിലൂടെ നമുക്ക് ഉത്സാഹിക്കാം, ഊർജ്ജസ്വലരാകാം. മോശയുടെ അടുത്ത് ഈ ജനവത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സർപ്പത്തെ ഒഴിവാക്കുവാൻ, സർപ്പം ഒഴിവായി കിട്ടുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോശയോട് പിറുപിറുത്തവർ തന്നെ മോശയെ അംഗീകരിക്കുന്നു, മോശയെ അവഗണിച്ചവർ തന്നെ മോശയെ സ്വീകരിക്കുന്നു. നമ്മളൊക്കെ അവഗണിച്ചു പോയ പലരുണ്ട്. അവഗണിച്ചവരെ അംഗീകരിക്കുവാൻ ഒരുപക്ഷെ ദൈവം പോലും നമ്മുടെ വഴിയിൽ അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് തിരിച്ച് അവർ അംഗീകാരമായി മാറ്റുവാനുള്ള അവസരമാണ്. മോശയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഈ ജനം തങ്ങളുടെ നിസ്സഹായതയിൽ വേദനയോടെ അപേക്ഷിച്ചതുപോലെ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ വലിയ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളല്ലാതെ മറ്റൊരു വഴി, ഒരു മുഖം ഞങ്ങൾ കാണുന്നില്ല എന്ന് നമുക്ക് പറയാം. എല്ലാ ഭീതിയും അതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വതന്ത്രമായി സന്തോഷത്തോടെ പഴയതുപോലെ അതിനേക്കാൾ കൂടുതൽ ഉത്സാഹത്തോടും ആവേശത്തോടും കൂടെ ജീവിതത്തെ, സുഹൃത്ത് ബന്ധങ്ങളെ, ആത്മീയ ബന്ധങ്ങളെ, ദേവാലയത്തെ, ആരാധനയെ, ആത്മീയ കൂട്ടായ്മകളെ സമീപിക്കുവാൻ നമുക്ക് തുടർന്ന് അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരോടും ദൈവനാമത്തിലുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷ നേടി തുള്ളിച്ചാടുന്ന, പാടിയാർക്കുന്ന സമൂഹമായി തീരുവാൻ ലോക ജനതയ്ക്ക്, നേതാക്കന്മാർക്കും അണികൾക്കും അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർക്കും പൗരന്മാർക്കും ഒരുപോലെ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വീണ്ടു വിചാരത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് സ്വയം ധ്യാനിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന്റെ കാലഘട്ടത്തിന് ചേരുന്നതും പ്രത്യേകിച്ച് ഈ ദിവസത്തിന്റെ പ്രത്യേകതയെ വളരെ ഭംഗിയായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ സംഖ്യാപുസ്തകത്തിലെ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കുകയും നമുക്കത് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം അവസരമൊരുക്കുകയും ചെയ്തു. നോമ്പ്, ഏറ്റവും വലിയ നോമ്പെന്നറിയപ്പെടുന്ന 50 ദിവസത്തിന്റെ പകുതി നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറെ പേരും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ദൈവം പകുതി കഴിഞ്ഞല്ലോ, ഇനി പകുതി കൂടിയേ ഉള്ളല്ലോ എന്ന ചിന്തയിൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന കുട്ടി ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കുട്ടികൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ വീണ്ടും തലവറയിലേക്ക് പോവുകയാണല്ലോ. എന്നാൽ അതേ കുട്ടി ഭവനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ സന്തോഷത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്ന അനുഭവം പങ്കുവെക്കാറുണ്ട്. ഇതുപോലെയാണ് നോമ്പുകാലത്തെ പകുതി നോമ്പിലെത്തുമ്പോൾ ചിലരെങ്കിലും വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്, ഇനി പകുതി കൂടിയേ ഉള്ളല്ലോ. പക്ഷെ അച്ഛൻ കൃത്യമായിട്ട് ഒരു സന്ദേശം അതിലൂടെ നൽകി. ഈ പകുതി നോമ്പിലൂടെ നമ്മൾ കുരിശിന്റെ ചൂട്ടിലേക്ക് അല്പം കൂടി അടുത്തുവെന്നും കഷ്ടത നമുക്ക് വേണ്ടി ഏറ്റതായ രക്ഷകന്റെ സമീപത്താണ് തുടർന്നുള്ള ദിവസങ്ങൾ നാം ചെലവഴിക്കേണ്ടതെന്നും ഉള്ള പൂർണമായ ബോധ്യം നമുക്കുണ്ടാകണം എന്നുള്ള ചിന്തയും നമ്മുടെ തൃപ്തിയില്ലാത്ത ജീവിതത്തേക്കാൾ പ്രാർത്ഥന സ്വകാര്യ ജീവിത സുഖത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരു പുതിയ അനുഭൂതി പ്രാർത്ഥനയ്ക്കുണ്ടെന്നും ദൈവ വിഷയങ്ങളിലേക്ക് അല്പം കൂടി അടുത്തിടപഴകുവാൻ നമുക്കൊരു ബോധ്യം ഉണ്ടാകണമെന്നുള്ള ചിന്തയൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പകർന്നു തന്നു. ഈ കാലഘട്ടത്തിൽ ടച്ച് സെന്റേഡ് അല്ലെങ്കിൽ ദേവാലയ കേന്ദ്രീകൃത ജീവിതം, ആരാധനാ ജീവിതം, അതൊരു ആരാധനാലയം മറ്റൊരു ആരാധനാലയത്തെക്കാൾ വ്യത്യസ്തമാണെന്ന് പഠിപ്പിക്കുകയും ഒരു സഭയിൽ നിന്നുകൊണ്ട് മറ്റുള്ള സഭകളുടെ കുറവുകളെ ഏതൊക്കെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ദൈവ കേന്ദ്രീകൃത ക്രൈസ്തവ ജീവിതം, ഗോഡ് സെന്റേഡ് ക്രിസ്ത്യൻ ലൈഫ്, അതുണ്ടാകാനുള്ള ഒരു ആഹ്വാനം കൂടിയായിരിക്കാം. ഒരു പക്ഷേ ദേവാലയങ്ങൾ ചില ദേശങ്ങളിലെങ്കിലും അടച്ചിടുന്നു, ചില പ്രദേശങ്ങളിൽ മാത്രമല്ല ഏറെ പ്രദേശങ്ങളിലും 10 അംഗങ്ങളിൽ കൂടുതൽ ആരാധനയിൽ സംബന്ധിക്കരുത് എന്നുള്ള ചിന്തയൊക്കെ നമ്മൾക്കിന്ന് അനുഭവിക്കേണ്ടി വരുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് വായനയുടെ പരപ്പിൽ പോലും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ് ആരാധനാലയം അടച്ചിടുക. എന്നെ ശ്രദ്ധിക്കുന്ന ആരും തന്നെ ഈ 50 നോമ്പിൽ ദേവാലയത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകാത്തതായി അല്ലെങ്കിൽ അതിന് തടസ്സം വന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല എങ്കിൽ ഇന്ന് ആരാധനാലയത്തിൽ എത്താതിരിക്കണം എന്ന് പുരോഹിതന്മാർ പോലും അല്ലെങ്കിൽ മതപുരോഹിതന്മാർ അപ്രകാരം അപേക്ഷിക്കേണ്ടി വരുന്നതിന്റെ കാരണം നമുക്കറിയാം. ഈ ഒരു മാരകമായ വൈറസിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ്. അതിന്റെ മറവിൽ ആരാധനാ ജീവിതം ഒഴിവാക്കണമെന്നോ ക്രൈസ്തവ വിശ്വാസം കുറവുള്ളതാണെന്നോ ദൈവവിശ്വാസം ആവശ്യമില്ല എന്നുള്ള ചിന്തയേക്കാൾ ഉപരി അല്പം കൂടി ദൈവബോധ്യം ഉണ്ടാകുവാനുള്ള ഒരു ശ്രമം ഇതിൽ കൂടി പരക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ പല പ്രാവശ്യം ഈ ശുശ്രൂഷകളിൽ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ട്. വൈദിക സെമിനാരിയിൽ അച്ഛനോടൊപ്പം പഠിക്കുവാനുള്ള ഭാഗ്യം, അവരെ ക്ലാസ്സിൽ തന്നെ പഠിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഓർക്കുന്നു. അദ്ദേഹം ഈ വർഷത്തെ ഈ സന്ദർശന വേളയിൽ ഡാളസിലും ഹ്യൂസ്റ്റണിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ വിവിധങ്ങളായ സുവിശേഷ പരിപാടികൾക്കാണ് നിയോഗിക്കപ്പെട്ടതെങ്കിലും ഈ കാലഘട്ടത്തിന്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് എല്ലാ ശുശ്രൂഷകളിലും നേതൃത്വം കൊടുക്കുവാനായിട്ട് ഇടയാകുന്നില്ല എങ്കിലും ഇന്ന് നമ്മളെ കേൾപ്പിച്ചതായ സന്ദേശം തികച്ചും അർത്ഥവത്തായിരുന്നു. നമുക്കൊക്കെ കൂടുതൽ ദൈവഭക്തിയും ദൈവബോധവും ഉണ്ടാകുവാനുള്ള ഒരു മുഖാന്തരമായിരുന്നു. അച്ഛനെ ഇപ്രകാരം തുടർന്നും ഉപയോഗിക്കട്ടെ എന്നും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ നാട്ടിലും ഇവിടെയും കൂടുതൽ ദൈവ അനുഗ്രഹം കൊണ്ട് നിറയപ്പെടട്ടെ എന്നും അതിലൂടെ അനേകർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചെറുപ്പകാലം മുതലും പ്രത്യേകിച്ച് സെമിനാരി വിദ്യാഭ്യാസ കാലഘട്ടത്തിലുമൊക്കെ ദൈവവചനം നന്നായി പഠിക്കുകയും അത് നന്നായി ബോധപൂർവം പ്രസംഗ കലയിലൂടെ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് എഴുതി ചേർക്കുവാനും ദൈവം ഭാഗ്യം കൊടുത്തൊരു മാന്യദേഹമാണ് മോഹൻ ജോസഫ് അച്ഛൻ. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ കൂടുതൽ നന്മയ്ക്കായിട്ട് തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നോമ്പിന്റെ തുടർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുതിയ പകുതിയിലേക്ക്, രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും വലിയവനായ ദൈവം പുരുഷന്റെ രക്ഷയിലേക്ക് കൊണ്ടുവരികയും ഈ നോമ്പുകാലത്തിന്റെ പരിസമാപ്തിയിലെങ്കിലും കർത്താവിന്റെ കൃപയാലും കരുണയാലും ഈ കൊറോണ വൈറസിനെ നിഷ്കാസനം ചെയ്യുവാൻ, ഈ ലോകത്തിൽ നിന്ന് മാറ്റിമറിക്കുവാൻ ഔഷധങ്ങളിലൂടെ അതിനുള്ള പ്രയോജനവും പ്രതിവിധിയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ പൂർത്തീകരിക്കട്ടെ.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ വായിക്കുന്നു. അതിനുശേഷം ആരാധനാ ഗീതത്തിന്റെ 2 ഈരടി ആലപിച്ചതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ട് പേര് നൽകിയിട്ടുള്ളത് ഏലിക്കുട്ടി. സിന്ധു, അന്നമ്മ വർഗീസ്, സാലി, തോളി, ഒരു ജോളി, അതുപോലെ തന്നെ പ്രോബ്ലമുള്ള ഒരു കുഞ്ഞിനെ ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ ഓർക്കാം. അതുപോലെ തന്നെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ ഓർക്കാം. റൈച്ചൽ സ്കറിയ, ആനി ജോയ്, ആലീസ് ജോസഫ്, അതുപോലെ തന്നെ ഓമന ചാണ്ടി, സോജൻ, ഇവരെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു പ്രയാസം അറിയിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്ത റെനി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ആ പ്രിയമകന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനും അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ദൈവം ഉയരങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
കൺമണി പോൽ കാത്തിടണമേ, നിന്റെ മറച്ചു പാരി നിന്നെ കാക്കണമേ, പൊളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും താക്കണമേ.
പാറയ്ക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. നൊമ്പരങ്ങളും അസ്വസ്ഥതകളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ ശാന്തമായി വേറിട്ട് ദൈവശബ്ദം കേൾപ്പാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അനുതാപത്തോടെ കണ്ണീരോട് അങ്ങയുടെ ക്രൂശിലേക്ക് നോക്കി താഴ്മയോട് സമർപ്പിക്കാൻ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടെ പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ ഈ ശുശ്രൂഷയുടെ പങ്കുവിചേരുവാനും ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ അവിടെ ഒരുക്കണമേ. ഈ നിമിഷം വരെ ഞങ്ങൾ ജീവിച്ചത് അങ്ങയുടെ കരുതലാലാകുന്നു. ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനും പ്രത്യാശിക്കാനുമുള്ളത് ആ ഉയരങ്ങളിലെ കരുതൽ മാത്രമാകുന്നു. അത് ഞങ്ങളിൽ നിന്ന് അന്യമായി പോകുവാൻ ഇടയാകാതെ അങ്ങനെയുള്ള ബന്ധത്തിലും ഭക്തിയിലും ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ആ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേരോർത്തവരെ തിരുവുപാസം അർപ്പിക്കുന്നു. ഈ നിമിഷം വരെയും അവിടെ നടന്നതും ജീവിച്ചതും സന്തോഷിച്ചതും അങ്ങ് ദാനമായി കൊടുത്ത കരുണയാലാകുന്നു. ആ കരുണ എന്നും അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. വൈദ്യന്മാരിലും ഔഷധങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാ പ്രവർത്തിക്കണമേ. ദൈവമേ, കൊറോണ പോലെ വളരെ വിപത്ത് ലോകം മുഴുവൻ വേദിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യർ മുഴുവൻ ദൈവത്തെ പോലും മറന്ന് ഭയത്തിൽ കൂടി കടന്നുപോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് മാത്രമേ ഈ പ്രതിബന്ധങ്ങൾ നീക്കാൻ സാധിക്കൂ എന്നുള്ളൊരു ബോധം അവരിൽ ഉളവാകുവാൻ കണ്ണുനീരോട് നിന്റെ ഭാഗം നിലവിളിക്കുവാനും ആ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുവാനും ഈ ലോകത്തെ നീക്കുവാനും അവജ്ഞയുടെ ശക്തി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ സഹായിക്കണമേ. സ്വന്തം കഴിവിൽ സ്വന്തം ബുദ്ധിയിൽ മതി മറന്ന് ആശ്രയ ജീവിച്ച മനുഷ്യനെ ഒരു വീണ്ടും വിചാരമുണ്ടാക്കി വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുവാൻ തക്കവണ്ണം കൊടുത്ത ഒരു സാഹചര്യമായി കാണുവാനും ദൈവമേ, അനുതാപത്തോടെ ലോകം മുഴുവൻ അങ്ങയുടെ തൃപ്പാദത്തിൽ അടുത്തു വരുന്നു. അവിടുന്ന് സൗഖ്യം നൽകണമേ. അങ്ങ് ഈ രോഗത്തിന് അടുക്കളെ നീക്കണമേ. അങ്ങയുടെ ബലമുള്ള സൗഖ്യദായകമായ കരം ഈ ലോകത്തിന്മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുപോയ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, ചെറുപ്പക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാർ യുവതികളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിൽ ക്ലേശിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കും, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുത്തുന്ന പ്രതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജോലി ചെയ്യുന്നവരെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയെ ഓർക്കുന്നു, പരിശുദ്ധ ഭാവാതിരിമേനെ ഓർക്കുന്നു, എല്ലാ പുത്ര പൗരത്വമാരെയും, സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും ഭക്ഷണ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഈ ദളത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിബന്ധം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സമചിത്തതയോടെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും നിന്റെ ദാസർക്ക് അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നവരെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് വളരെ അർത്ഥവത്തായ ഒരു തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഇടവകയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ നന്മ കൊണ്ട് നടക്കണമേ. വാങ്ങിപ്പോയ സകല പരേതാത്മാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവമേ അങ്ങയുടെ മുമ്പാകെ ഈ ലോകത്തെ വയ്ക്കുന്നു. കർത്താവേ, അവിടുന്ന് കരുണ ചൊരിയണമേ. ലോകത്തിന്റെ കണ്ണുനീരൽ അവിടുന്ന് മായിക്കണമേ. രോഗാണുക്കളൊക്കെ അവിടുന്ന് നീക്കി പുതിയ ദൈവത്തെ അറിയുന്ന ഒരു സമൂഹമായി ഈ പ്രപഞ്ചത്തെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ
ബാറക്കുമോ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന്റെ സഭയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോട് പ്രത്യേക നാം ഇന്ന് സങ്കടത്തോടെ ദൈവത്തിന്റെ നീ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ, അത് മുഖാന്തരം മരണം അനുഭവിച്ചവരും രോഗത്തിന്റെ ഭീതി കഴിയുന്നവരും അവരെ ചികിത്സിക്കുവാൻ ബന്ധപ്പെടുന്നവരും അതിന്റെ നിവാരണത്തിന് വേണ്ടി പരിശോധനകളും ആയി കഴിയുന്ന ഒരു വലിയ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇപ്പോഴും എല്ലാ ഇപ്പോഴും നീക്കുണ്ടായിരിക്കും ഉറാകണമേ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചിന്ത പകർന്നു തന്ന വന്നിയ മോഹൻ ജോസഫ് അച്ഛൻ, അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട മാമനച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. നമ്പർ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്പറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നമ്പർ ആയിരുന്നിട്ടും അനേകം ആളുകൾ ചോദിച്ച് ഇതിൽ ജോയിൻ ചെയ്തു. ഈ സമയത്ത് അനേകം ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി. തടസ്സം നേരിട്ട് ഇതിൽ ഖേദം അറിയിക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയും പഴയ നമ്പറിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. ഏതായാലും ഇതിനെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ അസിസ്റ്റന്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച ജോളി ആന്റി, ഒരിക്കൽ കൂടി എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Thank you.